ദൈവത്തിന് മഹത്വം. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. 40-ാമത്തെ വാക്യം നിങ്ങൾ മലയാളം ബൈബിളിൽ നോക്കിയാൽ കാണത്തില്ല, ഇംഗ്ലീഷ് ബൈബിളിൽ 40-ാമത്തെ വാക്യമുണ്ട്. മലയാളം ബൈബിളിൽ അത് 39-ാമത്തെ വാക്യം ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാം ഭാഗമാണ് ഇംഗ്ലീഷ് ബൈബിളിലെ 40-ാമത്തെ വാക്യം. ബട്ട് ഓൾ തിങ്സ് മസ്റ്റ് ബി ഡൺ പ്രോപ്പർലി ആൻഡ് ഇൻ ആൻ ഓർഡർലി മാനർ. സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ, അതാണ് ആ വാക്യം. നമ്മൾ സാധാരണ ചന്തവും ഉചിതമായി നടക്കട്ടെ എന്ന് തെറ്റിച്ച് പറയാറുള്ള ഒരു വാക്യമാണ്. അങ്ങനെയല്ല വാക്യം, എല്ലാം ഉചിതമായും ക്രമമായിട്ട് നടക്കട്ടെ എന്നുള്ളതാണ്. ഇതൊരു കൺക്ലൂഷനാണ്, പൗലോസിന്റെ ഒരു വലിയൊരു സബ്ജക്ട് പറഞ്ഞതിന് ശേഷമുള്ള കൺക്ലൂഷനാണ്. അതിന്റെ 12-ാമത്തെ അധ്യായം മുതൽ തുടങ്ങുന്ന ഒരു സബ്ജക്ട് പൗലോസ് കൺക്ലൂഡ് ചെയ്യുകയാണ് ആ വാക്യത്തിൽ. പൗലോസ് സാധാരണ ദൈവോധന എഴുതുമ്പോൾ, ഇല്ലെങ്കിൽ പൗലോസ് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നും എങ്ങനെയാണ് ദൈവം അത് ചെയ്തതെന്നും എന്തിനാണ് എന്നുള്ളതെല്ലാം വിശദീകരിച്ചിട്ടാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത്. കാരണം ദൈവോധനത്തിലെ പുതിയ നിയമത്തിലെ കാര്യങ്ങൾ ജസ്റ്റ് കമാൻഡ്മെന്റ്സ് അല്ല, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു നിർത്തുകയല്ല അവർ ചെയ്യുന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയൊരു സബ്ജക്ട് പൗലോസ് അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആ കൺക്ലൂഡ് ചെയ്യുന്ന വിഷയം എന്നുള്ളത് ദൈവസഭയുടെ അസംബ്ലിംഗ് ടുഗദർ, ദൈവസഭ കൂടി വരുമ്പോൾ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്ന ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ അതിന്റെ 14-ാമത്തെ വാക്യം. അല്ല, ആ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് അതിന്റെ 14-26 വരുമ്പോൾ അതിന്റെ കൺക്ലൂഷൻ തുടങ്ങുകയാണ്. അതിന്റെ ഓർഡർ ഇൻ ദ വർഷിപ്പ്, ഇൻ ദ പബ്ലിക് വർഷിപ്പ് എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ്. അത് നമുക്ക് പിന്നീട് അതിലേക്ക് ഡീറ്റെയിലേക്ക് പോകാം. നേരെ അവിടെ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ ഇങ്ങനെയായിരിക്കണം. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ അല്ല, അതിന്റെ ഓർഡർ പ്രിൻസിപ്പിൾ ആണ് പൗലോസ് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. പുതിയ നിയമത്തിലെ ഒരു പ്രത്യേകത, ഡീറ്റെയിൽ കൽപ്പനകളും ഇന്ന 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 കൽപ്പനകൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ പ്രിൻസിപ്പൾ പറയുകയും ഡീറ്റെയിൽ രീതിയിലേക്ക് എങ്ങനെ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് അതിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം അതിൽ പറയുന്നുണ്ട്, അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഫോർ ദ ഗോഡ് ഈസ് നോട്ട് ഗോഡ് ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. ദൈവം ഒരു കൺഫ്യൂഷന്റെ ദൈവമല്ല, കലക്കത്തിന്റെ ദൈവമല്ല, മറിച്ച് അതൊരു ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതാണ്. എന്താണ് ഈ ഓർഡർ എന്ന് പറയുന്നതിന് മുമ്പ് പഴയ നിയമത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ഓർഡേഴ്സ് ആണ് ഇതിനൊക്കെ കൊടുക്കുന്നത്, ഡീറ്റെയിൽഡ് കൽപ്പനകളാണ്. അതിലേക്ക് നമുക്ക് പോകാം, എന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് മടങ്ങി വരാം. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 1-5 വാക്യങ്ങളിൽ പഴയ നിയമ ആരാധനയെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരണമല്ല, പഴയ നിയമത്തിൽ അത് ഡീറ്റെയിൽഡ് ആണ്, പുതിയ നിയമത്തിൽ അത് ചുരുക്കി എബ്രായ ലേഖനകർത്താവ് വിഷയം പറയാൻ വേണ്ടി കുറെ പറയുകയാണ്. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 1-5 വാക്യങ്ങൾ വായിക്കണമെന്നില്ല, നിങ്ങൾക്കറിയാം അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൌകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. Now even in the first covenant they had regulations of divine worship and earthly sanctuary. നേരത്തെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും അത് പഴയ ഉടമ്പടിയിലാണ് ഒരു എർത്ത്ലി സാങ്ച്വറി, ഇല്ലെങ്കിൽ ഒരു ലൌകികമായ ഭൗമികമായ വിശുദ്ധ മന്ദിരവും ആരാധനയ്ക്കുള്ള ഡീറ്റെയിൽഡ് ചട്ടങ്ങളും പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ 2-5 വാക്യങ്ങളിൽ പറയുന്നു. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇങ്ങനെ ഇതെല്ലാം ചെയ്ത ശേഷം പുരോഹിതന്മാർ നിത്യവും മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. 2-ാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല, അവൻ അത് തന്റെയും തന്റെ ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കും. എന്നിട്ട് താഴേക്ക് പറയാണ്, ഇത് ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഈ ഡീറ്റെയിൽ വർഷിപ്പും എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോഴും ആ കാര്യം സൂചിപ്പിക്കുന്ന കാര്യം, ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത വഴിപാടും യാഗങ്ങളുമായിരുന്നു. പഴയ നിയമ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ആ കാലഘട്ടത്തിലെ ഭൗതിക ആരാധനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ലഭിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. അതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്, അതിന് ഒരു കാരണമുണ്ട്, മുൻകൂടാരം നിലനിൽക്കുന്നു.
അല്ലെങ്കിൽ രണ്ടു കൂടാരത്തെയും തമ്മിൽ തിരശീല മാറ്റിയിരിക്കുന്ന ഒരാൾ ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് ആത്മാവിൽ പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു വ്യക്തിക്ക് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം പാപം നീക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ വർഷിപ്പിക്കാൻ കഴിയത്തില്ല. ഇതിനിടയ്ക്ക് വരട്ടെ, ഞാൻ വെള്ളിയാഴ്ച മീറ്റിംഗിൽ ഇപ്പോൾ അധികം എടുക്കാത്തത് ബുധനാഴ്ച മീറ്റിംഗിൽ തുടർച്ചയായിട്ട് വെള്ളിച്ചയിൽ എടുക്കുന്നതുകൊണ്ടാണ്. ഇനി തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. വെള്ളിയാഴ്ച മീറ്റിംഗിൽ ബാക്കിയുള്ള സഹോദരന്മാർ കൂടുതൽ സമയമെടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ അന്നേരം പറഞ്ഞത്, ഇവിടെ പൗലോസ് അല്ലെ എബ്രായ ലേഖനകർത്താവ് പറയാണ്, പഴയ നിയമ ഉടമ്പടിയുടെ ഏറ്റവും വലിയ, പഴയ നിയമ ആരാധനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ലഭിക്കുവാനായിട്ട് അവന് കഴിയുന്നില്ല. കാരണം അവന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ആത്മാവിൽ പ്രവേശിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവൻ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് കഴിയത്തില്ല. ഇതേ കാര്യമാണ് യേശു ക്രിസ്തു ശമര്യാക്കാരി സ്ത്രീ എടുത്ത് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ 19 വാക്യങ്ങളിൽ ആ സ്ത്രീ, ശമര്യാക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനോട് പറയാണ്, 19, സ്ത്രീ പറയുന്നത് രണ്ട് തരത്തിലുള്ള വർഷിപ്പ് ആ സമയത്തുണ്ട്. ഒന്ന് യഹൂദന്മാർ യെരുശലേമിലും ശമര്യക്കാർ വേറൊരു സ്ഥലത്തും ഈ മലയിലും ആരാധിച്ചു വരുന്നു. അതാണ് സ്ത്രീ പറയുന്നത്. സ്ത്രീ യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നോ വരുന്നത്. അന്നേരം യേശുക്രിസ്തു ഇവരെ ഈ സ്ത്രീയെ കറക്റ്റ് ചെയ്യാണ്. ഒരു നാഴിക വരുന്നുണ്ട്. സ്ഥലമോ ലൊക്കേഷനോ സ്ഥലങ്ങളോ ഇതൊന്നും ബാധകമല്ലാതെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പോകുന്ന ഒരു നാഴിക വരുന്നുണ്ട്. ഇപ്പോൾ യഹൂദന്മാരുടെ ആരാധന തന്നെയാണ് കറക്റ്റ്, കാരണം രക്ഷ യഹൂദന്മാരിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ശമര്യരുടെ ആരാധന അല്ല ശരി. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ സമയത്ത് ആരാധന യെരുശലേമിൽ തന്നെയാണ്. കാരണം ദൈവം സ്ഥാപിച്ച ഭൗതികമായിട്ടുള്ള കൂടാരവും ഭാഗവതികമായിട്ടുള്ള കൽപ്പനകളും യഹൂദന്മാർക്കാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ യഹൂദന്റെ ആരാധന തന്നെയാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തെ ശരിയായിട്ടുള്ള ആരാധന, ശമര്യരുടെ അല്ല എന്നുള്ളത് കർത്താവ് സ്ത്രീയെ കറക്റ്റ് ചെയ്തിട്ട് പറയുകയാണ്. എന്നാൽ ഒരു നാഴിക ഇനി വരാൻ പോവുകയാണ്. ആ നാഴികയിൽ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അന്നേരം യേശുക്രിസ്തു വരാൻ പോകുന്ന ഒരു നാഴികയെപ്പറ്റി പറയുകയാണ്. ആ നാഴികയിൽ അല്ലെങ്കിൽ ആ സമയത്തേക്ക് കടക്കുമ്പോൾ സത്യനമസ്കാരികൾ സ്ഥലമോ കാലമോ വ്യത്യാസമില്ലാതെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് തുടങ്ങും. ഇതിനുള്ള തടസ്സം, ദൈവത്തെ ഒരു വ്യക്തിക്ക് ആത്മാവിൽ ആരാധിക്കാനായിട്ടുള്ള തടസ്സം എന്താണ്? യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തുവിന് ആ തടസ്സമില്ല, എന്നാൽ ബാക്കിയുള്ളവർക്കുള്ള തടസ്സമാണ്. എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നേരം പഴയ നിയമ ആരാധനയിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണെങ്കിൽ, ശലോമോന്റെ ആ വിശുദ്ധ ദേവാലയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളുമുണ്ട്. അവിടെ പാട്ടുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ പാട്ട് പാടാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളുണ്ട്, വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, സംഗീതക്കാരികളും സംഗീതക്കാരന്മാരെയും ശലോമോൻ നിയമിച്ചു എന്ന് പറയുന്നു. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതെല്ലാം അവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രമല്ല, എന്താണ്? ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്ന് തിരശീലയ്ക്കകത്തേക്ക് കടന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് പഴയ നിയമ ആരാധനയുടെ ഏറ്റവും വലിയ പ്രശ്നം. അന്നേരം ഇവിടെയാണ് അതിന്റെ പ്രശ്നം. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും, പാപം എന്നുള്ളത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്ര എന്നെയും നിന്നെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. നേരെ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത പാപത്തെ ആ സെപ്പറേഷനെ സൂചിപ്പിക്കുന്ന തിരശ്ശീല നിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ടോ ഒരു മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യഥാർത്ഥത്തിൽ പ്രവേശിക്കാനായിട്ടോ കഴിയില്ല. എന്നാൽ അതാണ് അടുത്ത വാക്യത്തിലേക്ക് പറയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ, എന്നാൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ആ പുതിയ ഉടമ്പടിയിലുള്ള വരുവാനുള്ള നന്മകൾ, അതിന്റെ ഡീറ്റെയിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല, ഞാൻ പലപ്പോഴും ഇത് എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോവാണ്. ആ പുതിയ ഉടമ്പടിയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആകാശങ്ങളിൽ കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീടെടുപ്പ് സാധിച്ചു. യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അതാണ് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ വീണ്ടും എഴുതിയിരിക്കുന്നത്. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, യഥാർത്ഥത്തിലുള്ള സ്വർഗത്തിലുള്ള റിയാലിറ്റിയുടെ പ്രതിബിംബമായ ഭൂമിയിലെ ഒരു വിശുദ്ധ മന്ദിരത്തിലേക്കല്ല യേശുക്രിസ്തു പ്രവേശിച്ചത്. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷ അവൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യമാണ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി എന്നുള്ള കാര്യമാണ് എബ്രായലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും എബ്രായലേഖന കർത്താവ് പറയുന്നത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മളുടെ സ്വീകാര്യം മുഹുരപ്പിടിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന ആകാശത്തിൽ കൂടി കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കയറുന്നതാണ് അർത്ഥം, അത്രയേ ഉള്ളൂ. ആകാശം, ഹെവൻസ് എന്ന് പറയുന്നത് ബൈബിളിൽ സ്വർഗത്തിനെ കാണിക്കുന്നതാണ്, അല്ലാതെ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു, ഭൂമിയിൽ വന്നു, എന്നിട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതല്ല. തെറ്റായ വ്യാഖ്യാനമാണ് അതൊക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി, സ്വന്തം രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് എബ്രായ ലേഖനകർത്താവ് എടുത്തെടുത്ത് എഴുതുകയാണ്. കാരണം എന്താണ്? അപ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള വാതിൽ തുറന്നു. ആ ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറിയത് യേശുക്രിസ്തു തന്റെ രക്തം യാഗമായിട്ടൊഴിച്ചുകൊണ്ട് തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക്, ആകാശങ്ങളിൽ കൂടി കടന്ന് സ്വർഗത്തിലേക്ക് കടന്നപ്പോഴാണ്. അതാണ് അതിന്റെ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പെർഫെക്റ്റ് യാഗത്തിൽ കൂടി പാപം നീക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം 19-ാമത്തെ വാക്യത്തിൽ ദെയർഫോർ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിലുള്ള പുതിയ നിയമ ആരാധകന്റെ പ്രിവിലേജ് അവിടെ പറയുകയാണ്. പഴയ നിയമ ആരാധകന് കഴിയാതിരുന്നതും, പഴയ നിയമ ആരാധകന് ബാക്കി എല്ലാം കഴിയുമായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാം കഴിയുമായിരുന്നു. പാട്ടുപാടാനായിട്ടും സ്തോത്രം പറയാനായിട്ടും സംഗീതത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കാനായിട്ടും എല്ലാം കഴിയുമായിരുന്നു. എല്ലാം അവന്റെ സോളിൽ, അവന്റെ ദേഹിയിൽ അവന് ചെയ്യാൻ കഴിയുമായിരുന്നു, സന്തോഷിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒന്നു മാത്രം കഴിഞ്ഞില്ല, ആ തിരശീലയ്ക്കകത്തേക്ക് കയറി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവുമായിട്ട് ഒന്നാകാനായിട്ട് കഴിയാത്ത വിധം ഒരു തിരശീല നടുക്കി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ഹൃദയം ശരീരം കഴുക്കപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തിരിക്കുക. ഇവിടെ പറയുന്ന പുതിയ നിയമ ആരാധകന്റെ പ്രിവിലേജ് അവിടെ പറയുകയാണ്. യേശു തന്റെ ദേഹം എന്ന തിരശീല ക്രൂശിൽ വെച്ച് ചിന്തി ദൈവം പഴയ നിയമ ഉടമ്പടിയെ ദേവാലയ തിരശീല കീറിക്കൊണ്ട് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമായിട്ടുള്ള പുരോഹിത ശുശ്രൂഷ യേശുക്രിസ്തു ആരംഭിച്ചു. അതുകൊണ്ട് ദെയർഫോർ യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്കൊരു ജീവനുള്ള പുതുവഴി പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷിച്ച പുതുവഴിയിൽ കൂടി നാം അവന്റെ രക്തത്താൽ ധൈര്യത്തോടെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയും ദൈവത്തിന്റെ ദുർമനസാക്ഷി നീങ്ങുമാർ, മനസാക്ഷിയിൽ സമാധാനമില്ലാത്ത ആരാധനകൾ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ നടുക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വ്യക്തിക്ക് വീണ്ടെടുപ്പുണ്ടായി, പാപമോചനമുണ്ടായതോടുകൂടി അവൻ ദൈവസന്നിധിയിലേക്ക് കടന്ന് പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്ന് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാനായിട്ട് അവന് കഴിയും. ഇതാണ് പുതിയ നിയമ ആരാധനയുടെ പ്രത്യേകത. അന്നേരം പുതിയ നിയമത്തിലെ ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് സ്ഥലകാല പരിമിതികളുള്ളതല്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ വന്ന് ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല, അത് ദൈവത്തെ ആത്മാവിൽ എപ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്ന, അതാണ് ആത്മാവിലുള്ള ആരാധനയുടെ പ്രൈമറി കാര്യം. അതാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമ ആത്മീയാവിലുള്ള ആരാധന. അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനാണ്, ഞാൻ ദൈവവചനത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ബോധ്യങ്ങൾ ചിലപ്പോൾ തിരിച്ചായിരിക്കാം. അതുകൊണ്ടാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള ആരാധന എന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട് കൊലോസ്യ ഫിലിപ്പി ലേഖനം. ഫിലിപ്പി ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഹൃദയപരിച്ഛേദന ഉണ്ടായവർ. ആ ഹൃദയപരിച്ഛേദന ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പഴയ മനുഷ്യൻ മുറിച്ചു മാറ്റപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും ഒന്നായി ചേരുകയും അവന് ദൈവത്തെ ആത്മാവിൽ വർഷിപ്പ് ചെയ്യാനായിട്ടുള്ള വഴി തുറക്കുകയും ചെയ്തു. അതാണ് നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് പറയുന്നത്. ആ പരിച്ഛേദനക്കാർക്ക് എന്ത് സംഭവിച്ചു ചെയ്യാനായിട്ട് കഴിയും? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും, വർഷിപ്പിംഗ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അതെന്താണ് പറയുന്നത്? പറയുന്നത് ഒരു വ്യക്തിക്ക് ഹൃദയ പരിച്ഛേദന ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ തിരശീല മാറിപ്പോകുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ദേവാലയ തിരശീല മാറി, പഴയ നിയമ ഉടമ്പടി അവതോടുകൂടി അവസാനിച്ചു, പഴയ നിയമ വർഷിപ്പ് സിസ്റ്റം എല്ലാ സിസ്റ്റവും ദൈവം മാറ്റി, ദേവാലയത്തിന്റെ തിരശീല കീറിക്കൊണ്ട് യേശു ദൈവം അത് സാധിച്ചു. എന്നാൽ ഒരു വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ അവന് ഹൃദയ പരിച്ഛേദന ഉണ്ടാവുകയും അവന് ദൈവവുമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധത്തിലേക്ക് കയറുകയും അവൻ ആത്മാവിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ജഡത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്. നേരം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് നടക്കുക എന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. അതാണ് പ്രൈമറി ആയിട്ട്, അതാണ് ആത്മാവിലുള്ള ആരാധനയ്ക്കായിട്ട് ദൈവം പുതിയ ഉടമ്പടിയിൽ ഒരു വ്യക്തിയെ ഒരുക്കുന്നത്. ഇനി നമ്മൾ കൂടി വരുമ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, അതും ആത്മാവിലുള്ള ആരാധന തന്നെയാണ്. ഞാൻ പറയുന്നത് പലപ്പോഴും മിസ്കോട്ട് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഞാൻ പറഞ്ഞത് പ്രൈമറിലി ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് ഞാനും ദൈവവുമായിട്ടുള്ള ആത്മാവിൽ ഒരു ബന്ധമായി തിരികുകയും ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അതിന്റെ എക്സ്റ്റൻഷനായി നമ്മൾ പബ്ലിക്കായിട്ട് കൂടി വരുമ്പോഴും നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. അതും ഒരുമിച്ചാണ്, എല്ലാം കൂടി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ആരാധന. അല്ലാതെ ആഴ്ചയിൽ 7 ദിവസം ജഡത്തെ അനുസരിച്ച് നടക്കുകയും മീറ്റിംഗിന് വരുമ്പോഴേക്കും പെട്ടെന്ന് ഒരു അടുത്ത സ്റ്റേജിലേക്ക് കയറുകയും ചെയ്യുന്ന കാര്യമല്ല ആത്മാവിലുള്ള ആരാധന. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മീറ്റിംഗിന് കടന്നു വരുമ്പോൾ നമ്മൾ ആത്മാവിലല്ല ആരാധിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, അത് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ഞാനത് എടുത്തു പറയണം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, ഇത് ഈ പറഞ്ഞ മീറ്റിംഗിലുള്ള കാര്യം മാത്രമായി പഴയ നിയമത്തിലും കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കണ്ടിന്യൂസ് ആയി ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുകയും നയിക്കപ്പെടുകയും ജഡത്തെ ആത്മാവിന്റെ ശക്തിയാൽ ക്രൂശിക്കുകയും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും 24 hours, അതിന് പഴയ നിയമത്തിൽ ആൾക്കാർ കഴിഞ്ഞിരുന്നില്ല. കാരണം അവരുടെ ഇൻകേപ്പബിലിറ്റി ആയിരുന്നു, കാരണം പാപം നീക്കപ്പെട്ടിട്ടില്ല, ന്യായപ്രമാണത്തിന് അതിനുള്ള പ്രഫോൾട്ട് ഉണ്ടായിരുന്നു, കാരണം തിരശീല നീക്കപ്പെട്ടിട്ടില്ല. എന്നാൽ തിരശീല നീക്കപ്പെട്ടതോടുകൂടി ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കുകയും അവൻ ദൈവമായിട്ടുള്ള ആത്മാവിൽ ഒന്നായിത്തീരുകയും അവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായിത്തീരുകയും ചെയ്യുന്നു. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തെ ആത്മാവിക്കുന്ന ആരാധിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂടി വരുമ്പോൾ ദേ വർഷിപ്പ് ഗോഡ് ഇൻ പബ്ലിക്, ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ലൈഫ്. അപ്പോൾ നമ്മൾ പാട്ട് പാടുന്നു, ദൈവത്തെ സ്തോത്രം പറയുന്നു എല്ലാം. പക്ഷെ എന്താണെന്നറിയാമോ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ജീവിച്ച ആ ജീവിതത്തിന്റെ എക്സ്റ്റൻഷനാണ്. ഇതാണ് ഞാൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാണ്. പബ്ലിക് വർഷിപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രൈവറ്റ് വർഷിപ്പാണ്. പ്രൈവറ്റ് വർഷിപ്പ് കൂടാതെ പബ്ലിക് വർഷിപ്പ് ഒക്കത്തില്ല. അത് കാറ്റ് പമ്പടിച്ച് കയറ്റുന്ന പോലെ നമുക്ക് ഒരാൾക്ക് ഒരാളെ എൻകറേജ് ചെയ്ത് പെട്ടെന്ന് ജയിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. കാരണം ആ വ്യക്തിക്ക് ആത്മാവിൽ ആ വ്യക്തി നടന്നിട്ടില്ല എങ്കിൽ പെട്ടെന്ന് റിപ്പന്റ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് അന്നേരം വേണമെങ്കിലും തിരിച്ച് ദൈവസന്നിധിയിലേക്ക് ഇറക്കാം, അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ മാനസാന്തരപ്പെടാതെ കുറെ എക്സസൈസുകൾ ചെയ്യുന്നതല്ല പുതിയ നിയമ ആരാധന, അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാവുന്നു വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതാണ് എബ്രായ ലേഖനത്തിലെ കർത്താവ് പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കുകയും കർത്താവിനെ യഥാർത്ഥത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ ചെയ്യുകയും കഴിയുന്നു. എന്നിട്ട് എബ്രായ ലേഖനത്തിന്റെ തന്നെ അത് തുടരുകയാണ് പൗലോസ്. ആ പൗലോസ് ആ കാര്യം തുടരുമ്പോൾ പബ്ലിക് വർഷിപ്പിലെ പബ്ലിക് ഗ്യാതറിംഗിലേക്കാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു വരുന്നത്. അത് വായിച്ചു തുടർന്ന് വായിക്കുമ്പോൾ പറയാം. അതിന്റെ എബ്രായ ലേഖനം അതിന്റെ 10th അധ്യായം 10th അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം, ഇരുപത്തിനാലാമത്തെ വാക്യം,
ചിലർ ചെയ്യുന്നത് പോലെ.
ഇരുപത്തിമൂന്നാമത്തെ വാക്യം, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് പറഞ്ഞാൽ, ലെറ്റ് അസ് ഹോൾഡ് ഫാസ്റ്റ് ദ കൺഫഷൻ ഓഫ് അവർ ഹോപ്പ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി തിരശ്ശീല കീറി ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനായിട്ടുണ്ട് എന്നുള്ള കൺഫഷൻ, ആ വിശ്വാസത്തിന്റെ ഇത് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് എപ്പോഴും ചെല്ലാം എന്ന് പറഞ്ഞിട്ട് പൗലോസ് അല്ലെങ്കിൽ എബ്രായലേഖന കർത്താവ് അടുത്തതായിട്ടുള്ള പബ്ലിക് വർഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരാം. എന്നാലും ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടേ ഇത് പറയാൻ കഴിയത്തുള്ളൂ. അതാണ് അതിന്റെ ഓർഡർ, അതാണ് പൗലോസ് കൊരിന്ത്യലേഖനത്തിനും പറയുന്നത്. എന്നിട്ട് പറയണേ ചിലർ, അടുത്ത് വായിച്ചു ഇരുപത്തിനാലാമത്തെ വാക്യം,
ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകും.
ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഓർഡർ. ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു, ആത്മാവിനനുസരിച്ച് നടക്കുന്നു, ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ വ്യക്തി അടുത്തായിട്ട് എന്നാ പിന്നെ ഞാൻ ആത്മാവിൽ അങ്ങ് ആരാധിച്ചുകൊണ്ട് വീട്ടിലെന്നോളന്ന് പറയില്ല, എന്ത് ചെയ്യുന്നേ, ആ വ്യക്തി ഒരുമിച്ച് കൂടിയിരുന്നു. അന്നേരം ചിലര് ചെയ്യുന്ന എന്താണ്, ചിലര് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ ആത്മാവിൽ കർത്താവിനെ അങ്ങ് അനുസരിച്ചുകൊണ്ട് നടക്കുകയാണ്, ഞാൻ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുകയാണ്. ഈ സഭായോഗങ്ങൾ എന്ന് പറയുന്നതിലും ചില തെറ്റിദ്ധാരണയുണ്ട്. ചില ആൾക്കാർ വേറെ ഈ സഭായോഗം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച മീറ്റിംഗ് എന്നാണ്, ബൈബിൾ അങ്ങനെ പറയുന്നില്ല. സഭായോഗം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, സഭയുടെ യോഗം. അത് വെള്ളിയാഴ്ചയാണെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടുന്നതാണെങ്കിലും ബുധനാഴ്ചയാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മീറ്റിംഗ് ആണ് സഭായോഗം, അതിന് ആണ് വരേണ്ടത് ഇമ്പോർട്ടന്റ് എന്നുള്ളത്, നിങ്ങളുടെ സൗകര്യം വേറെ, അത് വേറെ കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ സഭായോഗം എന്ന് പറയുന്നത് എല്ലാ യോഗങ്ങളും, സഭയുടെ യോഗം യോഗങ്ങളാണ്. എനിവേ ഞാൻ പറഞ്ഞത് അത് ഉപേക്ഷിക്കുന്ന ഒരു പതിവ് ചിലർക്ക് ഉള്ളതുകൊണ്ട് പൗലോസ് പറയാണ് ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് എന്തിനാണ് സഭായോഗങ്ങളിൽ, ഇല്ലെങ്കിൽ ഗ്യാതറിംഗ് ടുഗദർ എന്നാണ് ഇംഗ്ലീഷിൽ, ഗ്യാതർ അസംബ്ലിംഗ് ടുഗദർ, അതേ കാര്യമാണ് അസംബ്ലിംഗ് ടുഗദർ ആണ് കൊരിന്ത്യ ലേഖനത്തിൽ അതിന്റെ ഓർഡർ പറയുമ്പോൾ പറയുന്നത്. ആ അസംബ്ലിംഗ് ടുഗദർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്, തമ്മിൽ പ്രബോധിപ്പിച്ച്. ഈ പ്രബോധനം എന്നുള്ളത് മലയാളത്തിലാണ്, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ബട്ട് ടു എൻകറേജ് വൺ അനദർ എന്നിട്ട് പറയാണ് ആൻഡ് ഓൾ മോർ ആസ് യു സേ ബൈ ദ ഡേസ് ഡ്രോയിങ് നിയർ. സൽപ്രവർത്തി, സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ തമ്മിൽ പ്രബോധിപ്പിക്കും. എന്തിനാണ് അന്നേരം ഒരു ദൈവസഭയിൽ ആൾക്കാർ ഗ്യാതറിംഗ് ടുഗദർ? ഞാൻ പറഞ്ഞ ആദ്യത്തേത് പേഴ്സണൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വന്നിട്ട് കർത്താവുമായിട്ടുള്ള ആത്മാവിൽ ഒരു വ്യക്തി നടക്കുന്നു, അങ്ങനെയുള്ള വ്യക്തികൾ കൂടി വരുന്നു, അങ്ങനെയുള്ള സഭായോഗമായിട്ട് കൂടി വരുമ്പോൾ അവർ ആത്മാവിൽ കർത്താവിനെ വർഷിപ്പ് ചെയ്യുകയും അന്യോന്യം എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഗ്യാതറിംഗ് ടുഗദറിന്റെ ഒരു റിയൽ ആവശ്യം. അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യുക. ഇനി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഇതിന്റെ ഓർഡറിലേക്ക് വരാം. എന്നാൽ ഇതിനൊരു ഓർഡറുണ്ട്. ഓർഡർ ഇല്ലാതെയല്ല ദൈവവചനത്തിലെ ഒരു കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊരു ഓർഡർ, ആ ഓർഡറാണ് നമ്മൾ ഒന്ന് കൊരിന്ത്യയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒന്ന് കൊരിന്ത്യരിൽ ആ കാര്യങ്ങൾ പറയുന്നത്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഒന്ന് കൊരിന്ത്യയിലെ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് കൊരിന്ത്യയിൽ പറഞ്ഞിരിക്കുകയാണ് ഇനി when we assembled together how that order should be, എങ്ങനെയാണ് അതിന്റെ ഓർഡർ ഉണ്ടാവുന്നത്. അതിനും പൗലോസ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഞാനിത് വിശദമായിട്ട് എടുത്തുകൊണ്ടത് ആ കാര്യങ്ങളെല്ലാം വിടുകയാണ്. ആദ്യമായി ദൈവസഭ ഒരു ശരീരമാണ് എന്ന് പറയുന്നു. ആ ശരീരത്തിൽ ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. ആ അവയവങ്ങളെ ജീവിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവനാണെന്ന് പറയുന്നു. ആ ജീവനിൽ ഒരു വ്യക്തി നിറഞ്ഞു വരുമ്പോൾ ആ വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കൃപാവരങ്ങൾ എങ്ങനെ മിസ്യൂസ് ചെയ്യരുത് എന്ന് പതിനാലാമത്തെ അധ്യായത്തിൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പതിനാലാമത്തെ അധ്യായത്തിന് താഴേക്ക് വരുമ്പോൾ അതിന്റെ കൺക്ലൂഷനായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഓർഡർ പറയും. ഇതാണ് ഇതിന്റെ ഓർഡർ. പറഞ്ഞു ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഓർഡർ ഇല്ലാതെ ഒന്നുമല്ല കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് ഓർഡർ അല്ല പഴയ നിയമത്തിലെ പോലെ, എന്നാൽ ഓർഡറും ഉണ്ട്. ആ ഓർഡറാണ് വിശദീകരിക്കുന്നത്. ആ ഓർഡർ പറഞ്ഞു വരുമ്പോൾ അതിന്റെ ആ ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. 26 മുതലുള്ള വാക്യങ്ങൾ, ആകയാൽ എന്ത്, സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ, when you assemble together, ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം എന്ന് പറയുന്നത് സാംസ് സോങ്സ്. എന്താണ് ദൈവസഭ കൂടി വരുമ്പോൾ
ദൈവസഭയിലെ എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ അവർക്ക് ദൈവത്തിന് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ടുള്ള യാഗമുണ്ട്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടുള്ള ബാധ്യതയുമുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ഒന്നോ രണ്ടോ പേർക്കുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും അന്യോന്യം പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുക എന്നുള്ളതോ പ്രസംഗിക്കുക എന്നുള്ളതോ അല്ല, എൻകറേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ കാര്യം പറയുന്നതിൽ കൂടി. അപ്പോൾ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ദൈവം കൊടുക്കുന്ന സോങ്സ് ഉണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായിട്ടുണ്ട്. അന്നേരം ഇതിന്റെ ഓർഡർ പറയാം. ഇനി ഞാൻ നമ്മുടെ ചർച്ചില് ഒരു ഓർഡർ ഞാൻ പറയാണ്. അത് സ്ക്രിപ്ചറൽ ഓർഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്ചറിൽ അങ്ങനെ ഒരു ഓർഡർ ഡീറ്റെയിൽ ഇല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു. അന്നേരം നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണ് നമ്മളുടെ ഓർഡറിൽ ചെയ്യുന്നത്. നമ്മളുടെ ഒരു ചർച്ചിന്റെ ഒരു നമ്മൾ ചെയ്തു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 8 മണി തൊട്ട് 9 മണി വരെ ഒരു ഇംഗ്ലീഷ് മീറ്റിംഗ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ മെയിൻലി അത് നടത്തുന്നത്, കാരണം വലിയ ആൾക്കാരില്ലാത്തതുകൊണ്ട്. ഇനി അത് അങ്ങനെ തന്നെ ആയിരിക്കും തുടരുന്നത്. ഞാൻ ആ ഇംഗ്ലീഷ് മീറ്റിംഗിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇനി അവരെ വിടുന്ന മാതാപിതാക്കളെയും ഞാൻ ദൈവനാമത്തിൽ നിങ്ങളുടെ തുള്ള നന്ദി പറയുകയാണ്. കാരണം ഒരു വലിയ കാര്യമാണ്, 8 മണിയാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ വരുന്നവരെല്ലാം, മിക്കവാറുള്ളവരെല്ലാം വരാറുണ്ട്. ഞാനിത് എടുത്ത് നന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിയാകുമ്പോഴേക്കും വരാത്ത മാതാപിതാക്കളും ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ സൗകര്യം ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ കാര്യമാണ്, കുഞ്ഞുങ്ങൾ 8 മണിക്ക് തന്നെ വരുന്നതും ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന പാരബിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്, അത് ശ്രദ്ധിക്കുന്ന നല്ല കാര്യം. 9 തൊട്ട് 10 വരെയാണ് നമ്മൾ ഒരു വർഷിപ്പ് സെഷൻ എന്ന് പറയുന്നത്, പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷൻ എന്നുള്ളത് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന പോലെ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സാംസ്, സങ്കീർത്തനം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പഴയ നിയമ സങ്കീർത്തനങ്ങളാണ് വരുന്നത്. അതല്ല, സങ്കീർത്തനം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പാട്ടുകൾ എന്നാണ്. ഓരോരുത്തർക്കും എല്ലാവർക്കും പാടാനായിട്ട് അവസരമില്ലെങ്കിൽ ഓരോരുത്തർക്കും ദൈവം പ്രേരിപ്പിക്കുന്ന രീതിയിൽ, ദൈവത്തിന്റെ ആത്മാവ് ഉണർത്തുന്ന രീതിയിൽ, ദൈവത്തിന്റെ ആത്മാവ് അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ടുള്ള അവസരം ഉപയോഗിക്കണം. അങ്ങനെയാണ്, അല്ലാതെ ഒരു 2-3 പേരില്ലെങ്കിൽ ലീഡ് ചെയ്ത അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന അല്ല പുതിയ നിയമത്തിലെ പബ്ലിക്, ഞാൻ പറയുന്നത് പബ്ലിക് മീറ്റിംഗിന്റെ കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്ക് സങ്കീർത്തനമുണ്ട്, ഓരോരുത്തർക്ക് അതിന്റെ പാട്ടുണ്ട്. അന്നേരം നമ്മൾ 9 തൊട്ട് 10 വരെ ഏകദേശം ആ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വർഷിപ്പ് സെഷനിൽ ആണ് ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, നമുക്ക് അന്യഭാഷയിൽ ദൈവത്തെ പാടി സ്തുതിക്കാം, അന്യഭാഷയിൽ പാടി സ്തുതിക്കുമ്പോൾ അവിടെയും കൊരിന്തലേഖനം 14-ാമത്തെ അധ്യായത്തിന് മുകളിൽ എഴുതിയിരിക്കുന്ന ആ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണ്. ഒരു വ്യക്തി അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അത് അവനാണ് ആത്മീയ വർധന വരുത്തുന്നത്, വേറൊരാൾക്ക് ആത്മീയ വർധന വരുത്താത്തതിനാൽ അവിടുത്തെ ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. ബാക്കിയുള്ളവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കാൻ പറയുന്ന വ്യക്തി ശ്രദ്ധിക്കണം. അത് ആ വ്യക്തി ആത്മനിയന്ത്രണത്തിൽ ചെയ്യുന്നതാണ്. അതിനെയും ഡീറ്റെയിൽ ഇങ്ങനെ ഇങ്ങനെ എന്നൊരു കൽപ്പന പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷേ അവിടെ ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. ഞാൻ പറയുന്ന എല്ലാം ദൈവനത്തിലെ കാര്യങ്ങൾ തന്നെയാണ്. കൊരിന്തലേഖനം 14-ാമത്തെ അധ്യായത്തിലെ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അന്നേരം ദൈവത്തെ ഞാൻ ആത്മാവിൽ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ആ പ്രിൻസിപ്പിൾ എന്റെ മനസ്സിലുണ്ടായിരിക്കണം. ആത്മനിയന്ത്രണത്തിൽ അത് വേറൊരാൾക്ക് ആത്മപരമില്ലാത്തവനോ അവിശ്വാസിയോ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അത് ഉചിതമായിട്ട് ചെയ്യുക, സകലവും ഉചിതവും ക്രമമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരാൾക്ക് അതിൽ പറയാനായിട്ട് കഴിയത്തില്ല. എനിവേ, ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്, ദൈവവനത്തിൽ ആ പ്രിൻസിപ്പിൾ ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ 9-10 വരെ നമ്മൾ സാധാരണഗതിയിൽ വർഷിപ്പ് സെഷൻ, കർത്താവിനെ സ്തുതിക്കുക, പാട്ടുപാടുക, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവിനെ ആരാധിക്കുക, ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിൽ ഒരു വ്യക്തി കർത്താവുമായിട്ട് നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ എപ്പോഴും പാട്ടുകളുണ്ടാവും, എപ്പോഴും കർത്താവിന്റെ സ്തുതികളുണ്ടാവും. അത് പാട്ട് ചർച്ചിൽ വരുമ്പോഴേക്കും അത് ഉയർന്നു പൊങ്ങുമ്പോൾ അവൻ അവ പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാതെ പമ്പ് ചെയ്ത് പാടിപ്പിക്കുന്നതോ, പാട് 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 എന്ന് പറഞ്ഞിട്ട് പാടിപ്പിക്കുന്നതോ അല്ല, അങ്ങനെ അല്ല. അവിടെ അങ്ങനെ വരാത്തപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. അതൊന്നും നോർമൽ കാര്യങ്ങളല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നോർമലി ഒരു ദൈവസഭയിൽ എല്ലാവരും ആത്മാവിനാൽ നടത്തപ്പെടുകയും നയിക്കപ്പെടുകയും ആത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യുന്നവരാണെങ്കിൽ, ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ, അവർക്ക് സ്വാഭാവികമായിട്ടും ദൈവസഭയിൽ വരുമ്പോൾ അവരെ കഴിഞ്ഞ ആഴ്ചയിൽ ടച്ച് ചെയ്തൊരു പാട്ട് കാണും, സങ്കീർത്തനം കാണും, ദൈവത്തെ അന്യഭാഷയിൽ ചിലപ്പോൾ ആരാധിച്ചേക്കാം, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചേക്കാം. ഇതെല്ലാം
പബ്ലിക് വർഷിപ്പിൽ വരുമ്പോഴേക്കും ഉണ്ട്. ഇത് സ്പോണ്ടേനിയസ് ആണ്, അത് ഉണ്ടാക്കിയെടുക്കുന്നതിന്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മുക്കാൽ വരെയൊക്കെ മാക്സിമം പോകുന്ന ഒരു മെസ്സേജ്. ആ മെസ്സേജ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കണം നമ്മൾ പറയുന്നത്. നമ്മൾ ഒരുപാട് സമയം നീട്ടാതെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിന് കൺട്രോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ സഹോദരന്മാരുടെ ഷെയറിംഗ്, അവിടെയാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ കണ്ട അന്യോന്യമുള്ള പ്രബോധനം എന്നുള്ളത് പറയുന്നത്. അന്യോന്യം എൻകറേജ് ചെയ്യുക. അവിടെ മെയിൻലി എന്താണ് സംഭവിക്കുന്നത്? അവിടെ എൻകറേജ്മെന്റ് ആണ് നടക്കുന്നത്. അന്യോന്യം പ്രബോധിപ്പിക്കുകയാണ്, അന്യോന്യം അവരുടെ വിശ്വാസത്താൽ അവരെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഓർഡർ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ടൈം ലിമിറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും അല്ലേ, എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റ് നമുക്ക് എക്സെപ്ഷനലി ചിലപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ കൊണ്ട് ക്രോസ് ചെയ്യാൻ കഴിയും, എങ്കിൽ അത് റൂളല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ഉള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടൈമിനെ പറ്റി യാതൊരു ബോധ്യവും ഇല്ലാത്ത മീറ്റിംഗ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ടൈമിംഗ് ഉണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് തന്നെ നാട്ടിൽ പോയപ്പം ദൈവനെ സംസാരിക്കാനായിട്ട് വിളിച്ചു. നേരെ ഞാൻ കയറുന്നതിന് മുമ്പ് അവിടുത്തെ എല്ലാവരോട് ചോദിച്ചു, എത്ര സമയമാണ് ബ്രദർ എനിക്ക് സംസാരിക്കണം? നേരെ ദൈവം പറഞ്ഞു, എന്നിട്ട് തുടങ്ങി 35 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ 34 മിനിറ്റ് ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നിരുന്നു. വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ മീറ്റിംഗ് കഴിഞ്ഞു, പറഞ്ഞു, ബ്രദറെ ഞാൻ വിചാരിച്ചു ബ്രദർ ഒരു 45 മിനിറ്റെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ ബ്രദറിന്റെ അടുത്ത് 35 മിനിറ്റല്ലേ പറഞ്ഞു, ബ്രദർ ഈ ചർച്ചിന്റെ ലെറ്ററാണ്, സോ ഐ ഹാവ് ടു ഒബേ. 35 മിനിറ്റ് വന്ന് ഞാൻ 34 മിനിറ്റ്. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, ഞാനത് പറയാനുള്ള കാര്യം, ഞാൻ 35 മിനിറ്റ് എന്ന് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും 9 മിനിറ്റ് എടുക്കും, അതുകൊണ്ട് ബ്രദർ 45 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 35 മിനിറ്റ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, സമയം എന്നുള്ളത് ദൈവാത്മ നിയന്ത്രണത്തിൽ സംസാരിക്കുമ്പോൾ ആപ്ലിക്കബിൾ ആണ്. നമ്മളത് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അന്നേരം അതാണ് അവിടെ വരുമ്പോൾ നമുക്ക് ഈ പ്രബോധനം പറയാനായിട്ടുള്ളപ്പോഴും നമുക്കുള്ള ആ സമയം എല്ലാവർക്കും. അതാണ് നമ്മൾ കൊരിന്ത്യലേഖനത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, വായിക്കും പറയാണ് അതിന്റെ 29-ാമത്തെ വാക്യം, പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരെന്നാണ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ദൈവത്തിന്റെ മെസ്സേജ് സംസാരിക്കുന്ന പ്രവാചകന്മാർ, ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നവർ. അതുകൊണ്ടാണ് എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവർക്കും ഉപദേഷ്ടാക്കന്മാരല്ല, സ്പെസിഫിക് ദൈവത്തിന്റെ മെസ്സേജ് സംസാരിക്കുന്ന പ്രവാചകന്മാർ 2-3 പേരെ ആകാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് വെളിപാടിനെ പറ്റിയാണ്. ഇരിക്കുന്നവനായ ഒരുവന് വെളിപാടുണ്ടായാൽ 1-ാമത്തെ നിങ്ങൾ എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കായി എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞത് പ്രവാചകന്മാരെ പറ്റിയാണെങ്കിൽ രണ്ടാമത് പറയുന്നത് പ്രവചിക്കുന്നതിനെ പറ്റിയാണ്. പ്രവാചകന്മാർ 2-3 എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പ്രവചിക്കാമല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്പെസിഫിക് മെസ്സേജ് പറയുന്ന വ്യക്തികൾ ചിലപ്പോൾ 2, ചിലപ്പോൾ 3 പേരോ ആയിരിക്കാം സഭദൈവസഭയിൽ മെയിൻ മെസ്സേജ്. അതും ഈ പറഞ്ഞവർക്കുള്ള ടൈം അവർ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പ്രബോധനം കോമൺ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രബോധിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർക്കും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനായിട്ട്, അവിടെയും ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ പറഞ്ഞിരിക്കുന്ന എൻകറേജ്മെന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ എൻകറേജ്മെന്റ് വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രവചിക്കാമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഓൾ ഓഫ് യു ക്യാൻ പ്രൊഫസി ബൈ ദാറ്റ് സോ ദാറ്റ് ഓൾ മേ ലേൺ ആൻഡ് ഓൾ മേ എക്സോർട്ടഡ്. എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനായിട്ട് എല്ലാവർക്കും. നേരം വീണ്ടും എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്, വലിയ സ്പിരിച്വൽ കാര്യങ്ങളൊന്നുമല്ല. ഇത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ ഇതും ഡീറ്റെയിൽ റൂൾ അല്ല, ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്രബോധനം എന്നത് എല്ലാവർക്കും പ്രബോധിപ്പിക്കണമെങ്കിൽ അവിടെയും ടൈം ലിമിറ്റുണ്ട് അല്ലേ. നേരെ അവരവര് ഏറ്റവും ഷോർട്ടായിട്ടില്ലെങ്കിൽ ഏറ്റവും കൃത്യമായി നമ്മൾ ആ സമയം പ്രയോഗിക്കണം, ഇല്ലെങ്കിൽ വേറൊരാൾക്ക് പറയാനായിട്ട് സമയം കിട്ടത്തില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഒരു കർത്തൃവയസ് എടുക്കുമ്പോൾ നമ്മൾ അപ്പം കൊണ്ടുവരികയാണ്. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ഇരിക്കുന്ന ആള് തന്നെ അപ്പത്തിന്റെ പകുതി എടുത്തും കഴിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പ അങ്ങേയറ്റം വരെ പോകത്തില്ല അല്ലെ, പകുതി ആകുമ്പോഴത്തേക്കും തീരും. ഈ സെയിം കാര്യം പോലാണ് ടൈം. ആദ്യത്തെ ആള് തന്നെ ഒരു 20 മിനിറ്റൊക്കെ അങ്ങ് പ്രബോധിപ്പിച്ചാൽ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സെപ്ഷൻ കേസ് അതിൽ അലൌഡ് ആണ്, ഇതൊന്നും സ്പെസിഫിക് റൂൾസ് അല്ല. ജനറലി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളവർക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അന്നേരം അവിടെ ഒരു ഡിസോർഡർ ഉണ്ടാവും, അതുണ്ടാവരുത്. അതിന് പ്രബോധിപ്പിക്കുന്നവർ, എൻകറേജ് ചെയ്യുന്നവർ, അവരെന്ത് ചെയ്യണം? അവരെ ആ ടൈം ലിമിറ്റിൽ അവർ നിന്നുകൊണ്ട് പ്രബോധിപ്പിക്കണം. ടൈം ഒരു പ്രധാന കാര്യമാണ്. പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ സമയം പ്രധാനമാണ്, കാരണം നമുക്ക് സമയം അത്രേ നമുക്ക് കിട്ടുന്നുള്ളൂ. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം ദൈവവചനം സംസാരിക്കുന്നവർ, പ്രബോധിപ്പിക്കുന്നവരും പ്രവചിക്കുന്നവരും ദൈവവചനം സംസാരിക്കുന്നവരും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഒരു 40 മിനിറ്റ് ഞാനിവിടെ സംസാരിക്കുകയാണെങ്കിൽ എന്റെ 40 മിനിറ്റാണ് ഞാൻ ചെലവാക്കുന്നത്. പക്ഷേ വേറെ ആയിരിക്കണം ഓരോരുത്തരുടെയും 40 മിനിറ്റാണ് ഞാൻ എടുക്കുന്നത്. 40 ഇൻറ്റു ഇത്രയും പേരുടെ 40 മിനിറ്റ് ഞാൻ യൂസ് ചെയ്യണം അല്ലേ? ഇത്രയും പേരുടെ 40 മിനിറ്റ് ഇവര് ജോലി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് എത്ര പൈസ കിട്ടുമായിരുന്നു? ഇത്രയും പേരുടെ പൈസ മാനവേഴ്സ് ആണ് ഞാൻ എന്റെ സംസാരത്തിൽ കൂടി യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാട് കയറി ബന്ധമില്ലാതെ കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടിയാൽ നമ്മൾ ആക്ച്വലി ആൾക്കാരുടെ സമയം കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മളത് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് പരിശുദ്ധാത്മ നിയന്ത്രണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്ന അവിടാണ്. സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ആവുന്ന അവിടാണ്. ഞാൻ പറഞ്ഞ വളരെ വളരെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. പ്രബോധിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു ബന്ധവുമില്ലാത്ത ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷെ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആവും, ചിലപ്പോൾ ആളുടെ സമയം പോവും. അതുകൊണ്ട് അത് ചെയ്യരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻകറേജ് ചെയ്യുന്നത്. പക്ഷേ അത് ഉചിതമായിട്ടും ക്രമമായിട്ടും ദൈവവചനത്തിന്റെ ആ ഓർഡറിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് എൻകറേജ്മെന്റ് ആണ്. പ്രവാചകന്മാർ 2-3 പേര് സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ ഒരുവന് വെളിപാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയുന്ന ഒരു വെളിപാടിനെ, ദൈവവചനത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യത്തെ കോൺട്രാഡിക്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരാൾ അന്നേരം സംസാരിക്കരുതെന്നാണ്. അത് ഒരു ഓർഡറാണ്. നിങ്ങൾക്കൊരു കോൺട്രാഡിക്ഷൻ ഉണ്ടെങ്കിൽ, ആ വ്യക്തി പറഞ്ഞതിൽ ഒരു സംശയമുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് പിന്നീട് പോയിട്ട് സംസാരിക്കാം. താഴേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അത് പറയുന്നുണ്ട്. അല്ലാതെ ഇരിക്കുന്നവനായിട്ട് ഒരുത്തന് വെളിപാടുണ്ടാവുമ്പോൾ മറ്റവൻ അതിനെ അനുവദിക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും പ്രബോധനപ്പിക്കാനുമായി എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഷുഡ് ബി സബ്മിസീവ് ടു വൺ അനദർ. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം കലക്കത്തിന്റെ ആത്മാ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ കറക്റ്റ് ചെയ്യുകയോ പബ്ലിക്കലി, അപ്പോൾ തന്നെ അത് അതേപോലത്തെ ഒരു ദുരുപദേശമൊക്കെ ആണെങ്കിൽ പിന്നെ വേറെ വിഷയം. അല്ലാതെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കൺഫ്യൂഷൻ ചർച്ചിൽ ഉണ്ടാക്കരുത്, അങ്ങനെ ഉണ്ടാക്കരുത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് പോയി കറക്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ സംസാരിക്കാം. ഡു നോട്ട് ബ്രിങ് കൺഫ്യൂഷൻ ഇൻ ദ ചർച്ച്. അതാണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന പ്രാക്ടിക്കൽ കാര്യം. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിന്റെ ദൈവം അത്രേ. അതാണ് എന്നിട്ട് പറയാണ് വിശുദ്ധന്മാരുടെ സർവസമ്മതി. സ്ത്രീകളുടെ സഭയിലെ അവിടെയും ഒരു സബ്മിഷനാണ്, പുരുഷന്മാരുടെ സബ്മിഷനാണ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സബ്മിഷനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ സബ്മിസീവായി ദൈവസഭയിൽ ദൈവവചനം അവർക്ക് പ്രബോധിപ്പിക്കാം, പ്രവചിക്കാം. എന്നാൽ ടീച്ചിങ് അതോറിറ്റി മിനിസ്ട്രി ദൈവം സ്ത്രീകൾക്ക് കൊടുത്തില്ല. അത് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്, അത് നമുക്ക് മാറ്റാൻ കഴിയുന്നതല്ല. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് അതൊരു അതോറിറ്റി കാര്യമാണ്, പ്രസംഗത്തെക്കാൾ പ്രാധാന്യമാണ്. അത് ചർച്ചിന്റെ ഡയറക്ഷനെ ചിലപ്പോൾ നയിക്കുന്നതാണ്. അങ്ങനെ ചർച്ച് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ദൈവം പുരുഷന്മാരെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ദൈവം അപ്പോസ്റ്റൽമാരെയാണ് 12 പേരെ തിരിച്ചത്. എന്നാൽ പിന്നെ ഒരു ബാലൻസ്, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന പോലെ ഫെമിനിസ്റ്റ് രീതിയിൽ തുല്യത പാലിക്കാൻ വേണ്ടി 6 അപ്പോസ്റ്റൽമാരെ പുരുഷന്മാരെ, 6 അപ്പോസ്റ്റൽമാരെ അപ്പോസ്തലീയമാരെ ഒന്നും ദൈവം കർത്താവ് നിയമിച്ചില്ല. കർത്താവിന്റെ ഓർഡറൊക്കെ ക്ലിയറാണ്, അങ്ങനെ തന്നെയാണ്. അന്നേരം ദൈവസഭയിലും ഭവനത്തിലും അധികാരം അതോറിറ്റി പുരുഷനായതുകൊണ്ട് ശുശ്രൂഷയിൽ അധികാര ശുശ്രൂഷ പുരുഷന്മാർക്കാണ്. പക്ഷെ എൻകറേജ്മെന്റ് ചെയ്യാം, പഠിപ്പിക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, ആ കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നാൽ പുരുഷന്റെ മുകളിൽ ഉള്ള അധികാരം സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സ്ത്രീ സഭയിൽ വായും പൂട്ടിയിരിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നതിനർത്ഥം. അങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എന്നിട്ടാണ് താഴേക്ക് വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ അതിന്റെ 37, 38, 39 വാക്യങ്ങൾ അവസാനത്തേക്ക് വരാം.
എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ.
ഒരുത്തൻ, ഇതൊന്നും ഞാൻ പ്രവാചകനാണ്, ഇതൊക്കെ എന്റെ അടുത്ത് ആരാ പറയാൻ?
എന്നൊക്കെ ആൾക്കാർ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇടയിൽ നിന്നാണോ ദൈവവചനം പുറപ്പെട്ടത്, നിങ്ങൾക്ക് ഈ ഓർഡറൊന്നും അങ്ങനെ എടുത്ത് മാറ്റാനൊന്നും ഒക്കത്തില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ദൈവവചനം നിങ്ങൾക്ക് മാത്രമാണ്. അന്നേരം ദൈവവചനത്തിലെ പ്രിൻസിപ്പിൾസും സ്പിരിച്വൽ ഓർഡറും ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് അല്ല എങ്കിൽ പോലും, പഴയ നിയമത്തിലെ പോലെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെച്ചിട്ടല്ലെങ്കിലും സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആർ അപ്ലിക്കബിൾ. അവിടെ പറയാണ്, അതുകൊണ്ട് ഒരുത്തൻ പ്രവാചകനൊന്നോ ആത്മീകനൊന്നോ ഒരുത്തൻ തോന്നുന്നുവെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ, ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. ഇനി ഒരാൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ലെറ്റ് ഹിം ഡു ലൈക് ദാറ്റ്. ബട്ട് ഓൾ ദ ചർച്ചസ്, ദൈവസഭയിലെല്ലാം ദൈവം ഇങ്ങനെയാണ് വെക്കാനായിട്ട് ആഗ്രഹം. അന്നേരം ദൈവീക പ്രിൻസിപ്പിൾസ്, ഞാൻ വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ദൈവസഭയിൽ ഒരു വ്യക്തി, വീണ്ടും ജനിച്ചൊരു വ്യക്തി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ, കർത്താവുമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, അവൻ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് തുടങ്ങുന്നു. അവൻ ദൈവ സഭയുടെ ഭാഗമായി തീരുന്നു, ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു എന്ന് അവൻ മനസ്സിലായി കഴിയുമ്പോഴേക്കും അവൻ മനസ്സിലാക്കുകയാണ് അവന് ചില സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സ്പിരിച്വൽ ഗിഫ്റ്റ് ദൈവം ദൈവസഭയിൽ വെച്ചിട്ടുണ്ട്. അത് അവൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അവന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം. ഞാൻ അതുകൊണ്ടാണ് ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞത്. അല്ലാതെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് ആൾക്കാർ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, കർത്താവിനായിട്ടുള്ള ആത്മാവിൽ വന്ന്, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ലൈഫിന്റെ, അതേ ലൈഫിന്റെ മാനിഫെസ്റ്റേഷനാണ് കൃപാവരങ്ങൾ. ഗിഫ്റ്റ് അതിന്റെ മാനിഫെസ്റ്റേഷനാണ്. അത് ആ വ്യക്തി ദൈവസഭയിൽ എക്സസൈസ് ചെയ്യുകയാണ് ചെയ്യണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ആ വ്യക്തി എക്സസൈസ് ചെയ്യാതെ അവനത് കുഴിച്ചിടുകയാണെങ്കിൽ, അവന് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ, എന്ത് കാര്യങ്ങളുണ്ടായിക്കോട്ടെ, ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന്റെ വർക്കൊന്നും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനെയും നോക്കി ദൈവം ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയുമില്ല, കണ്ടിന്യൂയുമില്ല. ഇപ്പൊ ഞാനിവിടെ നിന്ന് ദൈവം സംസാരിച്ചില്ലെങ്കിലും ദൈവസഭയുടെ വർക്ക് ദൈവം മുമ്പോട്ട് കൊണ്ടുപോകും. എനിക്ക് മാത്രമാണ് നഷ്ടം, ദൈവം അടുത്ത ആളെ എഴുന്നേൽപ്പിക്കും. ദൈവം എഴുന്നേൽപ്പിക്കണം. ദൈവത്തിന്റെ കാര്യപരിപാടി അങ്ങനെയാണ്, വൺ മാൻ ഷോ അല്ല. അന്നേരം ഒരാള് ദൈവത്തിന് വേണ്ടിയിട്ട് അവന് ദൈവം കൊടുത്ത റെസ്പോൺസിബിലിറ്റീസിനെ ഉദാസീനമായി കണക്കാക്കുകയാണെങ്കിൽ, അവൻ കുഴിച്ചിടുകയാണെങ്കിൽ, ഞാൻ ഉപമയിലേക്ക് പോകുന്നില്ല, കർത്താവ് പറയുന്നുണ്ട് കർത്താവ് അതെടുത്ത് വേറൊരുത്തനം കൊടുക്കും, വിശ്വസ്തനായിട്ട് ഒരുത്തനെ അടുത്തവനെ അംഗീപ്പിക്കും. ദൈവത്തിന്റെ വർക്ക് മുമ്പോട്ട് പോകും, ദൈവത്തിന്റെ വർക്ക് തടസ്സപ്പെടുകയില്ല. ചിലപ്പോൾ ചില ഡിസ്റ്റർബൻസോ ചില തടസ്സങ്ങളോ ഉണ്ടായെങ്കിലും ദൈവത്തിന്റെ അൾട്ടിമേറ്റ് വർക്ക് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ദൈവം അടുത്ത ആളെ എഴുന്നേൽപ്പിക്കും. നഷ്ടം നമുക്ക് വേണ്ടി തന്നെയാണ്. അന്നേരം ദൈവസഭയിലെ ശരീരത്തിലെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, വീണ്ടും ജനിച്ച ദൈവമക്കൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, അവർക്ക് ദൈവം റെസ്പോൺസിബിലിറ്റീസ് തന്നിട്ടുണ്ട്, ദൈവം ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട്. അത് ഉത്തരവാദിത്വത്തോടുകൂടി ദൈവാത്മ നിയന്ത്രണത്തിൽ ദൈവവചനത്തിന്റെ ക്രമപ്രകാരം ഉപയോഗിക്കണം. അങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ദൈവവചനത്തിലെ പ്രിൻസിപ്പിൾ. ചില കാര്യങ്ങൾ ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് എനിക്കുള്ള ബോധ്യങ്ങൾ നിങ്ങൾ ദൈവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, എന്നാൽ അത് ശ്രദ്ധിക്കുന്നതല്ലാണ്. നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോഴും കർത്താവിനെ പാടുമ്പോഴും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ചില കർത്താവ് പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഡു നോട്ട് യൂസ് മീനിങ്ലെസ് റിപ്പിറ്റേഷൻ. പ്രാർത്ഥനയിൽ മീനിങ്ലെസ് ആയിട്ടുള്ള റിപ്പിറ്റേഷൻ ഉണ്ടാക്കരുത്, കാരണം ആ മീനിങ്ലെസ് റിപ്പിറ്റേഷൻ മീനിങ്ലെസ് ആയിത്തീരും. എന്താണ് ഈ മീനിങ്ലെസ് ആവുന്ന ഒരു വാക്ക് മീനിങ്ലെസ് ആവുന്നത്? അതിന്റെ അർത്ഥം അറിയാതെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അല്ലെ. അതിന്റെ സാധാരണ മീനിങ്ലെസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ആമേനും ഹല്ലേലൂയയൊക്കെ. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് മനസ്സിലാവും അല്ലെ. നമ്മൾ ബൈബിളില് അതിനുള്ള നമ്മൾ ഇതിനൊക്കെ ബൈബിളിൽ അതിനുള്ള ഓർഡർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഹല്ലേലൂയയും ആമേനും ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വെളിപാട് പുസ്തകം അതിന്റെ പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം
അവർ
അല്ല ഒന്നാമത്തെ വാക്യം
അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്.
ഹല്ലേലൂയ എന്ന് പറയണം. അത് നമ്മൾ പറയണം. കർത്താവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമുക്ക് തുടർച്ചയായി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആണ്. കാരണം കർത്താവിന് മഹത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പറയാം. എന്നാൽ നമ്മളൊരു വാക്കിന്റെ കൂടെ അത് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചു എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ മഹത്വം കാരണം രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പറയാണ് അവർ പിന്നെ ഈ മൂന്നാമത്തെ വാക്യം, ഹല്ലേലൂയ അവളുടെ പുക എന്നേക്കും പോകും, ദൈവത്തിന് മഹത്വം കാരണം മഹതിയാം ബാബിലോൺ വീണുപോയി അവളുടെ പുക എന്നേക്കും പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പറയാണ് ആറാമത്തെ വാക്യം, വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചൻ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റെടുത്തിരിക്കും. എന്നാൽ ഇത് പറയുമ്പോൾ അതിന്റെ പുറകെ വരുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ പറയുന്ന കാര്യം. പക്ഷേ നമ്മളത് ബന്ധമില്ല നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വെളിപാട് പുസ്തകം 13 അധ്യായം 1 വാക്യം പറയുകയാണ്, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം സ്വർഗത്തിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് അർത്ഥം? എന്നാൽ ആ അർത്ഥം മാറിപ്പോയി. എന്നാൽ ഞാൻ പറഞ്ഞത് മീനിങ്ലെസ് റിപ്പിറ്റേഷൻസ് നമ്മൾ പ്രാക്ടീസിൽ കൂടി ഒഴിവാക്കാവുന്നതാണ്. നമ്മളെല്ലാം ദൈവവാനപ്രകാരം ക്രമമായിട്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ സ്തോത്രം പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം, എങ്കിൽ അല്ലാതെ പ്രാർത്ഥനയിലോ പ്രസംഗത്തിലോ ഇല്ലെങ്കിൽ അല്ലാതെ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോഴോ നമ്മൾ മീനിങ്ലെസ് റിപ്പീറ്റേഷൻസ് ഒഴിവാക്കുക. ഞാൻ പറഞ്ഞത് കണ്ടുപിടി, ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ, വലിയ തിയറിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവസഭയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിന്റെ ക്രമത്തിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ക്രമത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചർച്ച് എന്ന് പറയുന്നത് ഒരു വൈബ്രന്റ് ആയിരിക്കും. ആൾക്കാർക്കത് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഫീൽ ചെയ്യാനായിട്ട് കഴിയും. കർത്താവ് പറയണം, അങ്ങനെ എല്ലാവരും കൂടി ദൈവസഭയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നടുക്ക് ഒരു വ്യക്തി വരികയാണെങ്കിൽ അവന് എല്ലാവരുടെയും വാക്കുകളാൽ പാപബോധം വരും, എൻകറേജ്മെന്റ് വരും, അവൻ എൻകറേജ്ഡ് ആവും ദൈവത്തെ അനുസരിക്കാനായിട്ട്. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നത്, ഈ പ്രബോധനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള സാക്ഷ്യം അതിലാണല്ലോ മെയിനായിട്ട് നമ്മുടെ. രണ്ടു തരത്തിൽ നമുക്ക് സാക്ഷ്യം പറയാം, ഇല്ലെങ്കിൽ പ്രബോധിപ്പിക്കാം. ഒന്ന്, കർത്താവ് നമ്മളൊരു എൻകറേജ് ആയിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ കാണും. വി വിൽ എൻകറേജ് പീപ്പിൾ. നമ്മൾ പറയും കർത്താവ് മഹത്വമുള്ളവനാണ്, കർത്താവിന്റെ ആത്മാവിനാൽ ദൈവനെ നടത്തി, ഇല്ലെങ്കിൽ ദൈവനോട് സംസാരിച്ചു, ദൈവം എനിക്കൊരു പാട്ട് തന്നു, ഞാനത് ബാക്കിയുള്ളവർ എൻകറേജ്മെന്റ് ആയിട്ട് പറഞ്ഞു, അതാണ് എൻകറേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും എനിക്കൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ കൺഫസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കാനായിട്ട് പറ്റും, എനിക്ക് കൺഫസ് ചെയ്യാൻ പറ്റും, കർത്താവ് വലിയവൻ, കർത്താവിനെ നടത്തും എന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ രണ്ടും ഒരാൾക്ക് പറയാൻ പറ്റും. എൻകറേജ്ഡ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്റെ വിശ്വാസം എനിക്ക് കൺഫസ് ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടുമില്ലാതെ ബാക്കിയുള്ളവരും കൂടെ ഡിസ്കറേജ് ചെയ്ത് ദൈവമേ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് മെസ്സേജ് വരുന്ന രീതിയിൽ നിങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞു അതൊരു നല്ല കാര്യമല്ല. ദൈവസഭയിൽ നമ്മൾ കടന്നു വരുന്നത് ദൈവം നമ്മളെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനായിട്ടും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടിനും സമയത്തുണ്ട്. എന്നാലും ആർക്കും എല്ലാവർക്കും പറയാം അല്ലേ? ഇത് രണ്ടിലേതിലും ഒരാൾക്ക് എങ്ങനെയും പറയാം ഇല്ലേ? ഞാൻ ഡിസ്കറേജ് ആണെങ്കിൽ എനിക്ക് പറയാം കർത്താവ് എന്നെ നടത്തും, അടുത്ത ആഴ്ചയിൽ എന്നെ നടത്തും, ഞാൻ വിശ്വസിക്കുന്നു, ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വാസം ഏറ്റു പറയുകയാണ്, അത് പറയുന്നതോടുകൂടി ഞാൻ എൻകറേജ് ആവാണ്, ഇല്ലെങ്കിൽ ദൈവം എന്നെ നടത്തിയ കാര്യം പറയാൻ കഴിയും. ഇത് രണ്ടും ഒരാൾക്ക് പറയാൻ കഴിയും. എന്നാൽ ഒരു പിന്മാറ്റത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വി വിൽ ബി ഡിസ്കറേജിങ് അതേ. അങ്ങനെ നമ്മൾ ഉണ്ടാവാനായിട്ട് പാടരുത്. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിലെ വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. എബ്രായലേഖനത്തിന്റെ നമ്മുടെ കൂടി വരുന്നതിനെ പറ്റിയുള്ള ഓക്കെ, എബ്രായലേഖനം അതിന്റെ 10 അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ.
ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ
തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് തന്നിൽ എൻകറേജ് ചെയ്തുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ നാം അന്യോന്യം ശ്രമിക്കുക. നമ്മൾ ഓരോ ദിവസവും അന്യോന്യം ശ്രമിക്കുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം അധികമായിട്ട് ചെയ്യേണ്ടതാകുന്നു. താഴേക്കുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊന്നും ചെയ്യാതെ പിന്മാറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ പറയാണ് 38 വാക്യം, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറി പോകുന്നവർ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ കൂട്ടത്തിൽ അത്രയാകുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ ചില കാര്യങ്ങൾ പറയാൻ കാണും. ഒന്നുകിൽ അവന് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ, വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തി വീഴത്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വീണാലും അവൻ വിശ്വാസത്തിന്റെ വാക്ക് തന്നെ പറഞ്ഞ് വീണ്ടും എഴുന്നേൽക്കും, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യും. എന്നാൽ പിന്മാറുന്നുവെങ്കിൽ ആ പിന്മാറ്റം നാശത്തിലേക്കുള്ളതാണ്, ദൈവത്തിന് അതിൽ പ്രസാദമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുഴിച്ചിടുകയും നിങ്ങൾ നിങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും തള്ളിക്കളയുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഗോഡ് വിൽ റൈസ് അനദർ പേഴ്സൺ.
അതിന് ദൈവം വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കും. നിങ്ങളുടെ ഗിഫ്റ്റ് കൊടുത്ത് ആ വ്യക്തിക്ക് കൊടുത്തിട്ട് ദൈവത്തിന്റെ വർക്ക് മുമ്പോട്ട് പോകും, നമ്മൾ നഷ്ടപ്പെട്ടവരായിത്തീരും. അങ്ങനെ ആവാതെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും.